The editorial. രണ്ടായിരത്തി 2024 ജൂൺ 8 ശനി 1199 ഇടവം 25 ദീപികയുടെ എഡിറ്റോറിയൽ. അടുത്ത ധ്യാനം മണിപ്പൂരിലാക്കട്ടെ. മണിപ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം അവിടുത്തെ 2 സീറ്റുകളുടെ മാത്രം കാര്യമല്ല, രാജ്യമൊട്ടാകെയുള്ള വോട്ടുകളെ സ്വാധീനിച്ച വിഷയമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവിടുത്തെ മനുഷ്യരുടെ നിലവിളിയും നിസ്സഹായാവസ്ഥയും സംസ്ഥാന ബി ജെ പി സർക്കാരിന്റെ പക്ഷപാതപരമായ നിലപാടുകളും എല്ലാറ്റിലും ഉപരി മോദി സർക്കാരിന്റെ നിഗൂഢവും ക്രൂരവുമായ നിശബ്ദതയും രാജ്യമൊട്ടാകെ അസ്വസ്ഥതയുണ്ടാക്കി. രാഹുൽ ഗാന്ധി അവരെ ചേർത്തുപിടിച്ചതും ജനം മറന്നില്ല. വോട്ട് ചെയ്യാൻ പോയപ്പോഴും പലരും അതോർത്തു, ബി ജെ പി തോറ്റു. അതുകൊണ്ട് തന്നെ അതിന്റെ സന്ദേശം പുതിയ സർക്കാരും പ്രതിപക്ഷവും ഉൾക്കൊള്ളണം. മോദി തിരുത്തിയാലും ഇല്ലെങ്കിലും രാഹുൽ മണിപ്പൂരിലേക്ക് വീണ്ടും പോകണം. മെയ്തൈ കുക്കി വംശജർ ഏറ്റവും വിശ്വസിക്കുന്ന നേതാവ് താങ്കളാണ്. ഉടനെ അത്ഭുതമൊന്നും സംഭവിച്ചില്ലെങ്കിലും മാറ്റത്തിലേക്കുള്ള തുടക്കമായിരിക്കും അത്. 2023 മെയ് 3 തുടങ്ങിയ കലാപമാണ് മണിപ്പൂരിനെ ഇന്ത്യയിലെ ഏറ്റവും ദുരിതപൂർണമായ സംസ്ഥാനമാക്കി മാറ്റിയത്. ലോകത്തൊരു കേന്ദ്ര സർക്കാരും തങ്ങളുടെ സംസ്ഥാനങ്ങളിലൊന്നിനെ ഇതുപോലെ കൈവിട്ട സംഭവമില്ല. അതേക്കുറിച്ച് സംസാരിക്കുക പോലുമില്ലെന്ന വാശിയിലായിരുന്നു പ്രധാനമന്ത്രി. വംശീയ ഏറ്റുമുട്ടലുകൾക്ക് കുപ്രസിദ്ധമായ സംസ്ഥാനമാണ് മണിപ്പൂർ. പക്ഷേ കുക്കികളും മെയ്തൈകളും തമ്മിലുള്ള കഴിഞ്ഞ വർഷത്തെ കലാപത്തിൽ അസാധാരണമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിൽ ഏറ്റവും പ്രധാനം, ഭൂരിപക്ഷ വിഭാഗമായ മെയ്തൈകൾ തങ്ങൾക്കൊപ്പമുള്ള ക്രിസ്ത്യാനികളെയും ആക്രമിക്കുകയും കൊല്ലുകയും അവരുടെ വീടുകളും പള്ളികളും പള്ളിക്കൂടങ്ങളും കത്തിക്കുകയും ചെയ്തു എന്നതാണ്. വംശവെറിയിലേക്ക് മതം തിരുകിക്കയറ്റിയത് ആരാണ്? ഈ നിമിഷം വരെ തൃപ്തികരമായ വിശദീകരണമില്ല. മെയ്തൈകൾ കലാപത്തിന്റെ തുടക്കത്തിൽ ഇംഫാലിനടുത്തുള്ള പാങ്ങെ പോലീസ് ട്രെയിനിങ് കോളേജിൽ നിന്ന് ആയിരക്കണക്കിന് തോക്കുകളും ലക്ഷക്കണക്കിന് വെടിയുണ്ടകളും കവർന്നു. പിന്നീടും പലതവണ കവർച്ചയുണ്ടായെങ്കിലും സർക്കാർ തടഞ്ഞില്ല. മെയ്തൈ വംശജനായ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് മെയ്തൈ തീവ്രവാദ സംഘടനകളായ ആരംഭായ് തെങ്കോലിനും മെയ്തൈ ലിപ്പോണിനും പിന്തുണ നൽകിയെന്ന ആരോപണവും ശക്തമായി. ഔദ്യോഗിക കണക്കനുസരിച്ച് ഇക്കഴിഞ്ഞ മെയ് 3 വരെ 221 പേർ കൊല്ലപ്പെടുകയും 60,000 പേർ പലായനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 4,786 വീടുകൾ കത്തിക്കുകയും ക്ഷേത്രങ്ങളും പള്ളികളും ഉൾപ്പെടെ 386 ആരാധനാലയങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തു. കലാപത്തിനുശേഷം ഇന്നുവരെ മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ലാത്ത മോദി തെരഞ്ഞെടുപ്പ് കാലത്തും അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല. 400 സീറ്റിലേറെ കിട്ടുമെന്ന് ഉറപ്പിച്ചിരുന്ന അദ്ദേഹം മണിപ്പൂർ ഇല്ലെങ്കിലും തനിക്കൊന്നും സംഭവിക്കാനില്ലെന്ന് കരുതിയിരിക്കാം. ഭരണാധികാരികൾ ചികിത്സിക്കാൻ മടിച്ച രാജ്യത്തിന്റെ മുറിവാണ് മണിപ്പൂർ. വർഗീയതയുടെയും ന്യൂനപക്ഷ വിരുദ്ധതയുടെയും മോദി ഭരണകാലം മാത്രമല്ല, അതിനെ തിരസ്കരിച്ച ജനങ്ങളും ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ്. രാജസ്ഥാനിലെ ബൻസ്വാരയിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം വർഗീയതയുടെ അങ്ങേയറ്റമായിരുന്നു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അവർ ജനങ്ങളുടെ സ്വർണവും വെള്ളിയും കണക്കെടുപ്പ് നടത്തി കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകുമെന്നായിരുന്നു വാക്കുകൾ. മറുപടി ആ മണ്ഡലത്തിലുള്ളവർ തന്നെ കൊടുത്തു. 10 വർഷമായി ബി ജെ പിക്ക് വലിയ ഭൂരിപക്ഷമുണ്ടായിരുന്ന ബൻസ്വാരയിൽ കോൺഗ്രസ് പിന്തുണയോടെ മത്സരിച്ച ഭാരതീയ ആദിവാസി പാർട്ടി BAP സ്ഥാനാർത്ഥി രാജ്കുമാർ റോവത്ത് 2.5 ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. 2019 ബി ജെ പിക്ക് 3 ലക്ഷത്തിലധികം ഭൂരിപക്ഷമുണ്ടായിരുന്ന മണ്ഡലമായിരുന്നു അതെന്നുകൂടി ഓർക്കണം. തെരഞ്ഞെടുപ്പിന്റെ 1-ാം ഘട്ടത്തിനു ശേഷം മോദി കടുത്ത വർഗീയ വിഷം ചീറ്റിച്ച 15 മണ്ഡലങ്ങളിൽ 9 ഇന്ത്യ സഖ്യം വിജയിച്ചു. NDTV നൽകിയ അഭിമുഖത്തിൽ ദൈവമാണ് തന്നെ അയച്ചതെന്ന് മോദി പറഞ്ഞിട്ട് പോലും ജനം അനുസരിച്ചില്ല. വീണ്ടും പ്രധാനമന്ത്രിയാകുന്ന നരേന്ദ്രമോദിക്ക് ആത്മപരിശോധനയ്ക്കുള്ള പാഠങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലുണ്ട്. മെയ്തൈകളും കുക്കികളും ഒരുപോലെ BJP തിരസ്കരിച്ച മണിപ്പൂർ അതിൽ പ്രധാനമാണ്. വെറുപ്പിന്റെ വിചാരവും വാക്കും പ്രവൃത്തിയും ജനം തള്ളി. ഇന്ത്യയുടെ മനസ്സറിയാനുള്ള ഭാരത് ജോഡോ യാത്രയുടെ 2-ാം ഭാഗം രാഹുൽ തുടങ്ങിയത് വെറുപ്പിന്റെ ചന്തയായി മാറിയിരുന്ന മണിപ്പൂരിൽ നിന്നാണ്. മെയ്തൈകളും കുക്കികളും ഒരുപോലെ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു തേങ്ങി. വംശീയ മുദ്ര ചാർത്തി ഉപേക്ഷിക്കേണ്ട നാടല്ല അത്. എല്ലാവരെയും ചേർത്തുപിടിക്കുന്ന പുതിയൊരു ഇന്ത്യക്കായുള്ള പ്രധാനമന്ത്രിയുടെ ധ്യാനം തുടങ്ങേണ്ടതും മണിപ്പൂരിൽ നിന്നാണ്. The editorial.